2020 നവംബർ 22 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന് അനശ്വര രാജൻ തമിഴും കടന്ന് തെലുങ്കിലേക്ക്. എസ് അനിൽകുമാർ തയ്യാറാക്കിയ അഭിമുഖം. തമിഴിൽ തൃശ്ശൂരോടൊപ്പം അഭിനയിച്ച അനശ്വര രാജൻ തെലുങ്കിലും അരങ്ങേറാൻ ഒരുങ്ങുകയാണ്. തമിഴിൽ തൃശ്ശൂരോടൊപ്പം അഭിനയിച്ചതിനെക്കുറിച്ച്: തമിഴിലെ എന്റെ ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ തൃഷ മാമനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റിനൊപ്പമായത് ഭാഗ്യമാണ്. എങ്കെയും എപ്പോഴും ചെയ്ത എം ശരവണൻ സാറാണ് സംവിധായകൻ. നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസും. അത്രയും വലിയൊരു ടീമിനോടൊപ്പം തമിഴിൽ തുടങ്ങാൻ സാധിച്ചു. റാങ്കി എന്നാണ് ആ സിനിമയുടെ പേര്. പൈത്യകാരി അല്ലെങ്കിൽ കിറുക്കി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഷൂട്ടിംഗ് കഴിഞ്ഞ് ട്രെയിലറും റിലീസായി. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടക്കുമ്പോഴാണ് ലോക്ക്ഡൌൺ വന്നത്. കുട്ടിക്കാലം തൊട്ട് തമിഴ് സിനിമകൾ പതിവായി കാണാറുണ്ടായിരുന്നതുകൊണ്ട് തമിഴ് അറിയാം. കുറച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യും. തൃശമം വളരെ സപ്പോർട്ടീവായിരുന്നു. ചെന്നൈയിലും ഉസ്ബെക്കിസ്ഥാനിലുമായിരുന്നു റാങ്കിയുടെ ഷൂട്ടിംഗ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ കൊടും തണുപ്പായിരുന്നു. -4 ഡിഗ്രിക്കും താഴെ. പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ആകെ ഡൗൺ ആയി. ആദ്യ ഷെഡ്യൂളിന് പ്രശ്നമുണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ഷെഡ്യൂളിലായിരുന്നു പ്രശ്നം. കട്ടിയുള്ള കോസ്റ്റ്യൂമായിരുന്നു എന്റേതെങ്കിലും സെറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. പല സീനുകളും എടുക്കുമ്പോൾ ഞാൻ കിടുകിടാ വിറയ്ക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ തൃശാമം എന്നെ ഒരുപാട് കെയർ ചെയ്തു. അനശ്വരിക്ക് ഭയങ്കര ജാടയാണെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നവർ എന്നെ കുറിച്ച് ഒന്നും അറിയാത്തവരാണ്. സ്ക്രീനിൽ കണ്ട എന്തെങ്കിലും കൊണ്ടോ നമ്മൾ മനഃപൂർവ്വമല്ലാതെ പറയുന്ന എന്തെങ്കിലും ആയിരിക്കാം ജാടയാണെന്ന് തോന്നലുള്ള അവർക്കുണ്ടായിട്ടുള്ളത്. ഉദാഹരണം, സുജാത കഴിഞ്ഞ എന്റെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയപ്പോൾ എനിക്ക് അത്തരമൊരു അനുഭവമുണ്ടായി. ആദ്യ സിനിമ കണ്ട് ഒരുപാട് പേർ നല്ല അഭിപ്രായം പറഞ്ഞതിന്റെ ഹാങ് ഓവറിലായിരുന്നു ഞാൻ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പണ്ടേ എനിക്കിഷ്ടമല്ല. ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. അയ്യോ ഞാനില്ലേ എന്ന് പറഞ്ഞ് ഞാനും പുറത്തേക്ക് പോയി. പിറ്റേ ദിവസം ആ ഫോട്ടോഗ്രാഫർ FBയിൽ പോസ്റ്റ് ഇട്ടു. ഒരു സിനിമയിൽ അഭിനയിച്ച കുട്ടിയെ കണ്ടു. ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ 1000 സിനിമയിൽ അഭിനയിച്ച ജാടയോടെ ആ കുട്ടി മുഖം വക്രിച്ച് തിരിഞ്ഞു നടന്നു. സ്വപ്നലോകത്ത് നിൽക്കുന്ന മാതാപിതാക്കളായിരിക്കണം കുട്ടിക്ക് വിഷം കുത്തി നിറയ്ക്കുന്നത് എന്നൊക്കെയായിരുന്നു പോസ്റ്റ്. അത് കണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി, അമ്മയ്ക്കും വിഷമമായി. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്ന ഞാൻ അപ്പോഴാണ് നെഗറ്റീവ് വശവും അറിഞ്ഞു തുടങ്ങിയത്. നമ്മൾ ചെയ്യുന്നതെല്ലാം ശ്രദ്ധിക്കാനും വിമർശിക്കാനും കുറെ പേരുണ്ടെന്ന് മനസ്സിലായി. പഠിച്ച സ്കൂളിലെ ടീച്ചർമാരും അനശ്വര ജാടക്കാരിയാണെന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന നാട്ടിൽ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1. LKG മുതൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളുണ്ട്. 5ാം ക്ലാസ് ആയപ്പോൾ ഗേൾസ് സ്കൂളിലായി. 10 വരെ അവിടെയാണ് പഠിച്ചത്. അവിടുത്തെ ചില ടീച്ചർമാർ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞോടെ ഞാൻ തണ്ണീർമത്തനിൽ അഭിനയിക്കാൻ പോവുകയായിരുന്നു. പഠിക്കാൻ മിടിക്കുകയാണോ? ഏയ് ആവറേജാണ്. ശരിക്കുള്ള അനശ്വരം എങ്ങനെയാണ്? പാവംകുട്ടിയാണോ അതോ ബോൾഡാണോ? ഞാൻ അത്യാവശ്യം ബോൾഡാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും അവസരങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയും. ഏറെക്കുറെ ഞാൻ ഉദാഹരണം സുജാതയിലെ ആതിര കൃഷ്ണയെ പോലെയാണ്. ജീവിതത്തിൽ സിനിമ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ വല്ലാതെ വേദനിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. പെട്ടെന്ന് വിഷമമാകും. ഞാനത് പറഞ്ഞവരോട് പോയി ചോദിക്കുകയും ചെയ്യുമായിരുന്നു. എന്നെക്കുറിച്ച് മാത്രമല്ല, എനിക്കിഷ്ടമുള്ളവരെ കുറിച്ച് പറഞ്ഞാലും ഞാൻ പോയി ചോദിക്കുകയും വഴക്കിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴാ സ്വഭാവം മാറി. നല്ലത് പറഞ്ഞാൽ സ്വീകരിക്കും, അല്ലെങ്കിൽ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളയും. നെഗറ്റീവ്സിനെ ഒഴിവാക്കാൻ പഠിച്ചു. പോസിറ്റീവിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എനിക്ക് വന്ന വലിയൊരു മാറ്റമാണ്. പുറത്തു പോകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുമെന്നറിയാം. അതുകൊണ്ട് കുറെ കൂടി സൂക്ഷിച്ചേ പെരുമാറുള്ളൂ. എന്നെ അനശ്വര എന്ന് വിളിക്കുന്നതിനേക്കാൾ ആളുകൾ കീർത്തി എന്നാണ് വിളിക്കാറ്. കുടുംബം: അച്ഛൻ രാജൻ KCBയിൽ നിന്ന് വിരമിച്ചു, അമ്മ ഉഷ അങ്കണവാടി ടീച്ചറാണ്, ചേച്ചി ഐശ്വര്യ ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു. അമ്മ കുട്ടികളോടൊക്കെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് സംസാരിക്കാറ്. പക്ഷേ വീട്ടിൽ വന്ന് ഞങ്ങളെയൊക്കെ വഴക്കു പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് കുട്ടികളോട് സംസാരിക്കും പോലെ ഞങ്ങളോട് സംസാരിച്ചൂടെ എന്ന്.